നമുക്ക് 2018 ഈ രണ്ടാമത്തെ ഞായറാഴ്ച ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സഭയായി ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2018 ആദ്യ ആഴ്ചയിൽ ഇവിടെ ആയിരിക്കാനായിട്ട് ഇടയായില്ല. ഇന്ന് ഈ രണ്ടാം ആഴ്ചയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ 2017 ഒടുവിലും ഒക്കെയും ദൈവസന്നിധിയിൽ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യം അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് കരുതുന്നത്. 19-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ 14-ാമത്തെ വാക്യം, ഒടുവിലത്തെ വാക്യം, അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. 2017 കടന്നുപോയി 2018 പ്രവേശിക്കുമ്പോഴും ഒക്കെയും ദൈവമേ, ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അരമിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന, ഒരു നിരന്തരം ഹൃദയത്തിൽ നിന്ന് ഉയരാവുന്ന ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ വാക്യത്തിലേക്ക് എന്റെ ഹൃദയത്തെ ദൈവം നടത്തിയത്. അതിന്റെ 2-ാമത്തെ ഭാഗം, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സത്യത്തിൽ നമ്മുടെ ഇഹലോക ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ്, അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് കരുതിപ്പോകാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവം മുഖമായിട്ട് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് വേണ്ടതാണ്. എന്നാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് പ്രാഥമികമായും ഒരു മതത്തിൻ്റെ ചിന്തയാണ്. എല്ലാ മതങ്ങളും നോക്കുക, എല്ലാ മതങ്ങളും ദൈവത്തിന് വേണ്ടി ദൈവികമായ കാര്യങ്ങൾ എന്നവരെ എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ച് ആ വിളക്ക് കൊളുത്തി, മെഴുകുതിരി കത്തിച്ച്, തീർത്ഥാടനം പോയി, കുന്ന് കയറി, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താം, പ്രസാദിപ്പിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ക്രിസ്തീയത താരതമ്യേന വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ദൈവം പ്രാഥമികമായിട്ടും ആരാധകന്റെ ആരാധനയുടെ വലിപ്പമോ അതിലെ ഒത്തിരി കാര്യങ്ങളോ അല്ല നോക്കുന്നത്. പ്രാഥമികമായിട്ടും ദൈവം നോക്കുന്നത് ആരാധകനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത് പ്രാഥമികമായിട്ടും നമ്മളിൽ തന്നെ. നമ്മളെന്താണോ അതാണ്. അതിൽ നിന്ന് വിട്ട് നമ്മൾ ഒരു തരത്തിലായിരിക്കുകയും നമ്മുടെ പ്രവർത്തനം വേറൊരു തരത്തിലാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കുകയും രണ്ടും കൂടെ നടക്കുകയില്ല. നമ്മളെന്താണോ അതിലാണ് ദൈവത്തിന്റെ നോട്ടം. നമ്മുടെ ഹൃദയം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നാം എന്താണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, ഈ ഒരു കാര്യം നമ്മിൽ ആരാധകൻ എന്താണോ അതാണ് ദൈവം നോക്കുന്നത്, അവനിലാണ് പ്രസാദിക്കുന്നത്. അല്ലാതെ അവന്റെ കൈകളുടെ പ്രവൃത്തികളിലല്ല, അവനിലാണ് പ്രാഥമികമായിട്ടും ദൈവം പ്രസാദിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് പഴയ നിയമഭക്തനായിട്ടും ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് കണ്ടോ, പഴയ നിയമത്തിലും ഒത്തിരി കർമ്മങ്ങളിലും ഒത്തിരി ആചാരങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ പഴയ നിയമത്തിലായിരുന്നിട്ടും ദാവീദ് ഒരു പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടോടെ താൻ പറയുന്നു, ഇതാ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവുമാണ് ദൈവമേ നിനക്ക് നിന്നെ പ്രസാദിപ്പിക്കുന്നത് എന്ന് പറയും. നമുക്ക് ഈ 2018 സത്യത്തില് നമുക്ക് ഈ ഒരു പ്രാർത്ഥന കൂടെ കൂടെ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നന്നായിരുന്നു. പോകുമ്പോൾ, നടക്കുമ്പോൾ, ബസ് ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഒരു കാര്യം കേൾക്കുമ്പോൾ ഒക്കെ ഒരു മിനിറ്റ് കൊണ്ട് അരമിനിറ്റ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇത് യാന്ത്രികമായിട്ട് ഉരുവിടണമെന്നല്ല, പക്ഷെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹവും നമ്മുടെ നിരന്തരമായ ഒരു വാഞ്ചയെയും നമ്മളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുമായാൽ തീർച്ചയായിട്ടും 2018 നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു വർഷമായിരിക്കും. ഇവിടെ ഇതാ ഈ 19-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യമാണല്ലോ നമ്മള് ഒരു പ്രാർത്ഥനയായിട്ട് ദാവീദ് പറയുന്നത്. എന്നാൽ ഈ 19-ാം സങ്കീർത്തനം മൊത്തം നമ്മൾ നോക്കുമ്പോൾ അതിനെ നമുക്ക് രണ്ടാഴ്ച വേണമെങ്കിൽ തിരിക്കാം. അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ അതിന്റെ ആറാമത്തെ വാക്യം വരെ, ആറാമത്തെ വാക്യം തീരുന്നത് വരെ നോക്കിയാൽ അത് ഈ പ്രപഞ്ചത്തെ കുറിച്ചാണ്, ഈ ഭൂമിയെ കുറിച്ചാണ്, ഈ ആകാശത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ സൂര്യനെ കുറിച്ചാണ്, നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെ കാണാവുന്ന ഈ ഈ പ്രപഞ്ചത്തെ നോക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ഒരു പോയറ്റിക് ആയിട്ട് പറയുക. ദൈവം സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, അതിന്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു സൂര്യന്റെ രാവിലെ ഉദിച്ച് ഈ ഭൂമി കറങ്ങുന്നതും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആത്മീയതയൊന്നും നമുക്ക് തോന്നുകയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തെ നോക്കി, ആ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ കണ്ടിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയവനായ ദൈവത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവും ആ ദൈവത്തെ കുറിച്ചുള്ള ഒരു ദൈവികമായ ഒരു അവബോധവും സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. നമുക്കും സത്യത്തിൽ ഈ ഭൂമിയെ നോക്കി, അല്ലെങ്കിൽ ഈ ലോകത്തെ നോക്കി, ഈ സൂര്യനെ നോക്കി, ആകാശത്തെ നോക്കി, നക്ഷത്രങ്ങളെ നോക്കിയാൽ നമ്മളും സത്യത്തിൽ ദൈവം എത്ര കൃത്യതയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പിന്നിലുള്ള ആ മാസ്റ്റർ മൈൻഡിനെ നമ്മൾ അതിന്റെ മുമ്പാകെ വണങ്ങാതെ നമുക്ക് പോകാനായിട്ട് ഒക്കുകയില്ല. ഈ സങ്കീർത്തനത്തിൽ മാത്രമല്ല, പല സങ്കീർത്തനങ്ങളും ഈ നിലയിലുണ്ട്. 29-ാമത്തെ സങ്കീർത്തനം നോക്കുക. 29-ാമത്തെ സങ്കീർത്തനത്തിലും അവിടെ നമ്മൾ കാണുന്നത്, അതും ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, ദൈവത്തിന്റെ യഹോവയുടെ ശബ്ദം വെള്ളത്തിനീരെ മുഴങ്ങുന്നു, പെരുവെള്ളം യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു, കാളക്കുട്ടിയെ പോലെയും ലെബാനോനിലെ സീരിയോനിലെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു, അവിടുത്തെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് വേണ്ട ഒത്തിരി മറ്റ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങളിലേക്ക് സങ്കീർത്തനക്കാരന്റെ കണ്ണ് നീണ്ടുപോവുക. ശരിക്കനെയാ ദാവീദിന് ഇതൊക്കെ മനസ്സിലായത്. ദാവീദ് കൊട്ടാരത്തിൽ കഴിയുന്നത് പോലെ അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ കാലം, അല്ലെങ്കിൽ ഏറെക്കുറെ അത്രയും കാലം തന്നെ താൻ ഇവിടെ കഴിഞ്ഞവനാണ്. വനത്തിലും ഗുഹയിലും ഒക്കെ കഴിഞ്ഞവനാണ്. വനത്തിലൊക്കെ കഴിയുമ്പോൾ വേറൊന്നും കാണാനില്ല. എന്താ കാണാനുള്ളത്? മാൻപേടയും കാട്ടുപൂത്തും അതിന്റെ പ്രസവവും അത് ഓടുന്നതും ദേവദാരി, അത് തലേന്ന് താൻ ചെന്നപ്പോൾ ഒരു മനോഹരമായ ദേവദാരി വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു, പിറ്റേന്ന് വന്നപ്പോൾ അത് അതിന്റെ തോലൊക്കെ ഉരിഞ്ഞ് അത് നിൽക്കുന്നു. എല്ലാം പ്രപഞ്ചത്തിലേക്ക് നോക്കി ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മനോഭാവം തനിക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാം. 104-ാമത്തെ സങ്കീർത്തനം നോക്കുക. 104-ാമത്തെ സങ്കീർത്തനങ്ങളും ഉയർന്ന മലകൾ കാട്ടാടികൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. എല്ലാം ഈ ഭൂമിയെ, മൃഗങ്ങളെ, ഇതിനെ, പക്ഷികളെ, പക്ഷികൾ കൂടുണ്ടാക്കുന്നു, ചെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു, പല കാര്യങ്ങൾ. അവൻ തിരശീല പോലെ ആകാശത്തെ വിരിക്കുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിന്റെ ചിറകിൽ സഞ്ചരിക്കുന്നു. കവിതയും നല്ല ചിന്തകളും കൂടെ ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള കീർത്തനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ 19-ാമത്തെ സങ്കീർത്തനവും ആ മട്ടിൽ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആകാശത്തെയും സൂര്യനെയും, സൂര്യൻ ഒരു നിമിഷനേരം പോലും ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ നോക്കിയാൽ നമ്മളെ ഭൂമിയിൽ വന്ന കാലം മുതലേ നമ്മൾ നേരം വെളുത്ത് ആരെ കാണുന്നുണ്ട്? സൂര്യനെ കാണുന്നുണ്ട്. എന്നാ ഒരു ദിവസം സൂര്യൻ വിചാരിക്കുക, ഞാൻ ഇത്രയും ദിവസം ഓക്കെ ഓ ഇങ്ങനെ യാത്ര ചെയ്തല്ലോ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു കാഷ്വൽ ലീവ് എടുത്തു കളയാ എന്ന് വിചാരിച്ചിട്ടില്ല. എല്ലാം അതിന്റെ കൃത്യതയോടെ പോവുക. ഈ ഭൂമി നിൽക്കുന്ന അതിന്റെ അച്ചുതണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ചുതണ്ട് നിങ്ങൾ സാമൂഹ്യ പാഠം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഈ അച്ചുതണ്ട് നിൽക്കുന്നത്. ആ അച്ചുതണ്ടിലാണ് ഈ ഭൂമി നിൽക്കുന്നതും കറങ്ങുന്നതും ഒക്കെ. ഈ അര 23.5-ക്ക് പകരം അത് 24 ആയിരുന്നെങ്കിൽ, അതായത് സൂര്യൻ അടുത്തേക്ക് 1.5 ഡിഗ്രിയോടെ ചരിഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ഭൂമിയില് സൂര്യന്റെ ചൂട് കൊണ്ട് ഇത് ഭൂമി മുഴുവൻ ഒരു മരുഭൂമിയായി തീരുമായിരുന്നു. ഇവിടെ ഒരു പുൽനാമ്പ് പോലും കിളിർക്കയില്ലായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 23.5, 24 ആയി തീർന്നു. സൂര്യനടുത്തേക്ക് 1.5 ഡിഗ്രിയോടെ മാറിയിരുന്നെങ്കിൽ ആ സൂര്യന്റെ ചൂട് കൊണ്ട് ഇതൊരു മരുഭൂമിയായി തീരുമായിരുന്നു. അതല്ല, ഈ 23.5 പകരം അത് 23 ഡിഗ്രിയേ ഉള്ളൂ, അച്ചുതണ്ടിങ്ങനെ ചരിഞ്ഞ് നിൽക്കാതെ നേരെ നിർത്താം എന്ന് പറഞ്ഞ് 23 ഡിഗ്രി ആക്കിയിരുന്നെങ്കിലോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ കടലിലെ വെള്ളം കയറി ഈ ഭൂമി മുഴുവൻ മൂടിപ്പോകുമായിരുന്നു. സൂര്യനിൽ നിന്ന് അത്രയും അകന്നു പോകുമ്പോൾ തണുത്ത് ഒരു ധ്രുവ പ്രദേശം പോലെ ഒന്നും ഉണ്ടാകാതെ, ജീവന്റെ തുടിപ്പൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ ആയിപ്പോകുമായിരുന്നു. കണ്ടോ, 1.5 ഡിഗ്രി അങ്ങോട്ട് മാറിയാൽ മരുഭൂമിയായി, 1.5 ഡിഗ്രി ഇങ്ങോട്ട് മാറിയാൽ അത് വെള്ളം കയറി ഒരു ഒന്നും കുരിക്കാത്ത കരയില്ലാത്ത ഒരു പ്രദേശം പോലെ ആയിപ്പോകുമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കൃത്യം ഈ 23.5 ഡിഗ്രി കൊണ്ടുവന്ന് നിർത്തി അതിനെ ഇങ്ങനെ കൃത്യമായിട്ട് കറക്കിയൊക്കെ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കുക, സത്യത്തിൽ ഈ ആളുകൾ എങ്ങനെയാ നിരീശ്വരവാദികളാകുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ആളുകൾ എങ്ങനെയാ നിരീശ്വരവാദിയാകാനൊക്കെ? ഈ ഭൂമിയിൽ കണ്ണും തുറന്നു നടക്കുന്ന ഒരു മനുഷ്യന്, നമ്മൾ തന്നെ ഇവിടെ ഒരു കാര്യം കണ്ടാൽ, ഒരു വളരെ മനോഹരമായ ഒരു കാര്യം, ഒരാള് ഒരു കേക്ക് ഒരാൾ ഇന്ന് ഭക്ഷണത്തിൽ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. ഒരു സഹോദരി കഷ്ടപ്പെട്ട് മനോഹരമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകും. നമ്മൾ ആ കേക്ക് മനോഹരമായ ഒരു പീസ് മുറിച്ച് തിന്നുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കുന്നത് എന്താ, ആരായത് ഉണ്ടാക്കി? ഏത് സാധനം കണ്ടാലും നമ്മൾ ഉടനെ ചോദിക്കുന്നത് ആരായത് ഉണ്ടാക്കിയത്, ഒരാൾ ഇതിന്റെ പുറകിലുണ്ട് ഇല്ലേ? അങ്ങനെയെങ്കിൽ ഈ കൃത്യമായ ആകാശത്ത് സഞ്ചരിക്കുന്ന സൂര്യൻ, അവിടെ ഉണ്ടാകുന്ന നക്ഷത്രങ്ങള്, ചന്ദ്രൻ, ഭൂമി, ഈ ഈ മൃഗങ്ങള്, ഇതെല്ലാം കൃത്യമായി ഇങ്ങനെ പോകുന്നു. ഇത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കണ്ടേ ഇതാരാ ഉണ്ടാക്കിയത്? ആരോ ഇതിന്റെ പിന്നിലുണ്ട്. എന്നാൽ നമ്മുടെ പാവം നിരീശ്വരവാദികൾ പലരും വിചാരിച്ചേക്കുന്നത് എന്താ, ഇതൊക്കെ അങ്ങനെ അങ്ങ് ആക്സിഡന്റലായിട്ട് ഉണ്ടായി, അത് ഉണ്ടായി, ഇതിന്റെ പിന്നിലൊരു നിർമ്മാതാവില്ല എന്നാകരുത്. ഞാൻ അതിനെ കുറിച്ച് പറയാനല്ല വന്നത്. നമ്മൾ നോക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ചുമ്മാ നടക്കാനൊന്ന് പോകണം. ചുമ്മാ ഒന്ന് നടക്കാൻ പോവുക. നടക്കാൻ പോവുക എന്ന് വെച്ചാൽ ഈ ടൗണിലേക്ക് വലിയ തിരക്കിനിടയിലേക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മലയിലേക്കോ ഒരു പുഴയുടെ അടുത്തേക്കോ ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് നടന്നു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഒത്തിരി ഇതെല്ലാം കൃത്യമായിട്ട്, ഈ വെള്ളം ഇങ്ങനെ കൃത്യമായിട്ട് നടക്കുമ്പോൾ പക്ഷെ വേറെ കാര്യങ്ങളായിരിക്കരുത് ചിന്തിക്കുന്നത്. പണ്ടൊരാള് കോഴിയെ കണ്ടതിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരാള്, നമ്മളൊരു കോഴിയെ കാണുക, ഒരു കോഴി അവിടെ നിൽക്കും, ഒരു പൂവൻകോഴി, മനോഹരമായ അംഗവാലി, അതിന്റെ ആ ചിറക്, അതിന്റെ കൊക്ക്, അതിന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള അതിന്റെ നിപ്പ്, അതിന്റെ കൊക്കിന് താഴെയുള്ള അതിന്റെ എന്താ താടയോ എന്താ അത് എല്ലാമായിട്ട് അതിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഏതോ ഒരു നിമിഷത്തിൽ എന്തോ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ അത് പെട്ടെന്ന് കൊക്കര കോ എന്ന് ഇങ്ങനെ കൊക്കുന്നു. ഇതെല്ലാം കണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന നമ്മൾ വിചാരിച്ചു, അയ്യോ ദൈവത്തിന്റെ ഒരു സൃഷ്ടി, ദൈവത്തിന്റെ ഒരു സൃഷ്ടി കണ്ടോ, അതിന്റെ അംഗവാലി കണ്ടോ, അതിന്റെ ആ തൂവലി കണ്ടോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടും. ഈ കൊച്ചു കോഴി, അതിനെന്തില്ല, അതിനൊരു ആത്മാവില്ല. അതിന്റെ ജീവിതം 10-15 കൊല്ലം കൊണ്ട് തീരുന്ന ഒരു കൊച്ചു കോഴിയെപ്പോലും ദൈവം എത്ര ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ദൈവഭക്തനായ ഒരാൾ ആ കോഴിയെ കാണുമ്പോൾ തോന്നുന്നത്. എന്നാൽ മദ്യപനായ ഒരാൾ ആ കോഴിയെ കണ്ടാലും അയാൾ വിചാരിക്കുന്ന, എടാ ഒരൊക്കെ അടിച്ച് ഇതിനെ കൊന്ന് ഫ്രൈ ആക്കി ഒരു കുപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം കുശാലായി എന്നല്ലേ അയാൾ ചിന്തിച്ചു. രണ്ട് പേരും കാണുന്ന ഒരേ കാര്യം, പക്ഷെ രണ്ടിനോടുള്ള ചിന്ത വ്യത്യസ്തം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണണം. ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ കരങ്ങളെ കണ്ടാൽ, ദൈവം ഈ പ്രപഞ്ചത്തെ എത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ഒത്തിരി ആകുല ചിന്ത മാറിപ്പോകും. ആ നടപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ദൈവം ഈ കുഞ്ഞിനെ ഇത്രയും ഭംഗിയായിട്ട് അവിടുന്ന് സൂക്ഷിച്ചല്ലോ,
കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വേറെ ഒരു പ്രത്യേക ഒരു തത്വം പറയുന്നതല്ല, നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ കർത്താവ് പറയുന്നത് പോലെ. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇവിടെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ എപ്പോഴും മുറിക്കകത്ത് അടച്ചു കൂട്ടി കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്തോ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ആകാശത്തിലെ പറവകളെ നോക്കണം, ഈ ലില്ലിപുഷ്പങ്ങളെ നോക്കണം. ലില്ലിപ്പൂവ്, ലില്ലിപ്പൂവിനെ ഇംഗ്ലീഷിലുള്ളത് നമ്മൾ മലയാളത്തിൽ വന്നപ്പോ നമ്മൾ താമര എന്ന് വെച്ചോ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നു. എങ്കിൽ വായിക്കോട്ടെ, താമര, ലില്ലിപ്പൂവ്, ഇതിനെ നോക്കണം. ഈ പുൽക്കൊടിയെയൊക്കെ ഇത്ര ഭംഗിയായിട്ട് അലങ്കരിച്ച ദൈവം, ഓ എന്നെ ദൈവം പുലർത്താതിരിക്കുമോ? അപ്പോ ഇടയ്ക്ക് ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് വേഗത്തിൽ പോകാം. 19:1-6 വാക്യങ്ങൾ ആ കാര്യമാണ് പറയുന്നത്. 7-13 വാക്യങ്ങളോ, അല്ലെങ്കിൽ 7-13 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് പറയുന്നത് ദൈവവാക്യം നോക്കുക. യഹോയുടെ ന്യായപ്രമാണം, യഹോയുടെ 8-ാമത്തെ വാക്യം, യഹോയുടെ ആജ്ഞ, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ തന്നെ യഹോയുടെ സാക്ഷ്യം, 8-ാമത്തെ വാക്യത്തിൽ യഹോയുടെ ആജ്ഞകൾ, 8-ാമത്തെ വാക്യത്തിൽ യഹോയുടെ കൽപ്പന, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യഹോയുടെ വിധികൾ. കണ്ടോ, അവിടെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കുറിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവിക പ്രമാണങ്ങളെ കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 19-ാം സങ്കീർത്തനത്തെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നോക്കുന്നു, രണ്ടെന്ന് പറയുന്നത് ദൈവിക പ്രമാണങ്ങളെ നോക്കുന്നു, ഒടുവിലായിട്ട് ഇത് രണ്ടും നൽകിയ ഒരു ഉത്ബോധ്യം കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ എന്റെ ജീവിതം നിനക്ക് പ്രസാദകരമായിരിക്കണം എന്നൊരു സമർപ്പണത്തിലേക്കും അത് വരുന്നു. ഈ ഇവിടെ നമ്മൾ പറഞ്ഞ 19:1-6 വാക്യങ്ങള് സത്യത്തിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ കാണുമ്പോൾ അത് ഒരാളിൽ എന്താ ഉണ്ടാക്കുന്നത്? ദൈവത്തെ കുറിച്ചുള്ള ഭയമാ ഉണ്ടാക്കുന്നത്. റോമർ കെഴുതിയ ലേഖനം 1-ാം അധ്യായം നോക്കുക. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 19-20 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഈ റോമർ കെഴുതിയ ലേഖനം വളരെ കൃത്യതയോടെ എഴുതിയ ഒരു ലേഖനമാണ്. അവിടെ ദൈവം ഈ കാര്യങ്ങളിലൊക്കെ മനുഷ്യനൊരു ചട്ടങ്ങളോ പ്രമാണങ്ങളോ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ മനുഷ്യൻ അവനൊരു തിരിച്ചറിവോടെ ദൈവത്തിന്റെ സൃഷ്ടിയെ കണ്ടാൽ അവനെന്തായിത്തീരും? ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവന് ലഭിക്കും. അവർക്കൊരു പ്രതിവാദമില്ലാതെ ഇതിനു പിന്നിൽ, ഈ ലോകസൃഷ്ടിക്കും പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകും എന്നാണ് ഈ 19-20 പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ നമ്മൾ ഈ ലോക, ഈ പ്രപഞ്ചത്തെ കണ്ട് അതെല്ലാം കൃത്യതയോടെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് എത്ര കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുമെന്നും, അവിടുന്ന് പ്രപഞ്ചത്തെ എന്ന് പറയുമ്പോൾ അതിനെ തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് ചിന്തിക്കാം. നമ്മുടെ ജീവിതം തന്നെ നോക്കുക. ഇന്നലെ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി, നേരം വെളുത്ത് കൃത്യമായപ്പോൾ നമ്മൾ എഴുന്നേറ്റ്, ഇതിനിടയിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. രക്തചംക്രമണം, ഹൃദയം ഇടിക്കുന്നത് ഒരു നിമിഷം ഒന്ന് നിന്നു പോയിരുന്നെങ്കിൽ, പല കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഒരിടത്ത് പറയുന്നത്, ദൈവമേ നീ എന്നെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ ജീവജാലങ്ങൾ, പ്രപഞ്ചം, ഇത് കണ്ടാൽ അത് തന്നെ ഒരു പ്രതിവാദമില്ലാതെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരും. ആ ബോധ്യം നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കും, നമ്മളെ കൂടുതൽ ദൈവ ഭയമുള്ളവരാക്കി തീർക്കും. ദൈവഭക്തി, ദൈവഭക്തി എന്നുള്ളത് ദൈവഭയം, ദൈവത്തോടുള്ള ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയമുള്ളവരാക്കി തീർക്കും. ഇത്ര കൃത്യതയോടെ നടത്തുന്ന ആ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം. അതിന്റെ രണ്ടാം ഭാഗമോ, രണ്ടാം ഭാഗവും നമ്മളെ ന്യായ പ്രമാണവും സാക്ഷ്യവും ആജ്ഞകളും കൽപ്പനയും വിധികളും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ചട്ടങ്ങളും എല്ലാം അതും നമ്മെ എന്താക്കി തീർക്കുന്നു, യഹോവ ഭക്തിയിലേക്കാണ് നയിക്കുന്നത്. അതിന്റെ ഒൻപതാമത്തെ വാക്യം, യഹോവ ഭക്തി നിർമ്മലമായത് നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു. കണ്ടോ, ഈ പ്രപഞ്ചത്തെ കണ്ടാലും ഈ ദൈവം തന്നിട്ടുള്ള ഈ വചനത്തെ കണ്ടാലും അതിലൂടെ ദൈവത്തെ കണ്ടാലും അത് രണ്ടും നമ്മളെ വലിയൊരു ദൈവഭയത്തിലേക്കാണ് നടത്തുന്നത്. ഈ ദൈവഭയം കൊണ്ട് നമുക്ക് എന്ത് തരും? നമ്മൾ സദൃശ്യവാക്യം നോക്കുക, സദൃശ്യവാക്യം അതിന്റെ എട്ടാമത്തെ അധ്യായം. ദൈവഭയം നമുക്ക് തരേണ്ടത് എന്താ, അല്ലെങ്കിൽ ദൈവഭയം നമുക്ക് തരുന്നത് എന്താ? അതിന്റെ എട്ടാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം, യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. യഹോവഭക്തി എന്നും ദൈവഭക്തി എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഫിയർ ഓഫ് ഗോഡ് ആണ്, ദൈവത്തെ കുറിച്ചുള്ള ഭയം, ദൈവത്തെ കുറിച്ചുള്ള ആരോഗ്യകരമായ ഒരു ഭയം നമ്മളെ ദോഷത്തെ വെറുക്കാൻ പ്രേരിപ്പിക്കും. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. പ്രവൃത്തിയുടെ പിന്നിൽ എന്തുണ്ട്? പ്രവൃത്തിയുടെ പിന്നിൽ സംസാരമുണ്ട്. സംസാരത്തിന്റെ പിന്നിൽ എന്തുണ്ട്? സംസാരത്തിന്റെ പിന്നിൽ ചിന്തയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ചിന്തിക്കുന്നു, ചിന്തിക്കുന്ന സംസാരിക്കുന്നു, സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ. അപ്പോ പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയാ? അത് കേവലം പെട്ടെന്നൊരു ഇമ്പൾസിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയി എന്ന് പറയുമെങ്കിൽ പോലും അതിന്റെ പിന്നിൽ നമ്മുടെ ഒരു സംസാരമുണ്ടാവും, അതിന്റെ പിന്നിൽ നമ്മുടെ ഒരു ചിന്തയുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രവർത്തനം ദൈവഹിതപ്രകാരമായിരിക്കണമെങ്കിൽ നമ്മൾ എവിടാ തുടങ്ങേണ്ടത്? അതിന്റെ പുറകിലുള്ള സംസാരത്തിൽ തന്നെ നമ്മൾ നിയന്ത്രണം വേണം, അതിന്റെ പുറകിലുള്ള ചിന്തയിൽ തന്നെ നിയന്ത്രണം വേണം. അല്ലാതെ ചിന്തയെയും സംസാരത്തെയും ഇഷ്ടം പോലെ വിട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് ശരിയാവുകയില്ല. ഓ, നമ്മള് സദൃശ്യവാക്യത്തിൽ തന്നെ, സദൃശ്യവാക്യം ഇങ്ങനെ പ്രായോഗികമായ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണല്ലോ. 29-ാം അധ്യായത്തിലെ സംസാരത്തെ കുറിച്ച് ഒരു കാര്യം കാണുന്നുണ്ട്. 29-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. കണ്ടോ, പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപക്ഷെ തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തെന്ന് വരികയില്ല, ആ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ട്. എന്നാൽ സംസാരമോ? ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രവർത്തനങ്ങൾ വിട്ടുകളയുന്നു. കാര്യം ദൈവഭക്തിക്കൊത്ത ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അത്ര എളുപ്പമല്ല. എന്നാൽ സംസാരവും ചിന്തയും, ഈ രണ്ട് കാര്യങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ 19:14 അഡ്രസ് ചെയ്യുന്നത്. എന്നിട്ട് സംസാരത്തെ കുറിച്ച് പറയുന്നു. സംസാരത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വാക്കിൽ ബദ്ധപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കേട്ടാൽ ഉടനെ അങ്ങ് അതിനോട് അങ്ങ് പ്രതികരിച്ചു പോകുന്നത് വാക്കിൽ ബദ്ധപ്പാടുള്ള ഒരു പുരുഷനാണ് അങ്ങനെ ചെയ്യുന്നത്. അവനെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു മൂഢനെ കണ്ടാൽ അവനെ കുറിച്ച് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഇവനെ കുറിച്ച് അത്രയും പ്രതീക്ഷിക്കാൻ ഒക്കെ ഇളന്ന് എന്ന് വെച്ചാൽ അർത്ഥം മൂഢനാണിത്. ആരാണ് ഏറ്റവും വലിയ മൂഢൻ? വാക്കിൽ തിടുക്കമുള്ളവൻ, വാക്കിൽ ബദ്ധപ്പാടുള്ളവൻ. പ്രിയ സഹോദര സഹോദരി, ഞാനും നീയും ദൈവഭക്തിക്കുള്ള ഒത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ വാക്കിന് ബദ്ധപ്പാട്. തിടുക്കത്തിൽ ഒരു കാര്യം കേട്ടു, കാര്യം കേട്ടാൽ ചില ആളുകള് ഉടനെ കയ്യോടെ, ബ്രദറെ എനിക്കതിന് കയ്യോടെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ ഒരു സഹോദര ശരിയാ. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? കർത്താവ് പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്,
ആ നീ അങ്ങനെ ബന്ധപ്പെടരുത്, അങ്ങനെ തിടുക്കപ്പെടരുത്, തിടുക്കപ്പെടരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ എന്ത് വേണം, താമസവും വേണം. പറയാൻ ഇച്ചിരി താമസിക്കോട്ടെ, ഓ പുള്ളി അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളല്ല എന്ന ആളുകൾ കൂടി പറഞ്ഞെന്നിരിക്കട്ടെ, ആയിക്കോട്ടെ. നമുക്ക് നമ്മൾ എന്തിനാ ഹൃദയം വെച്ചേക്കുന്നത്? ഒരു ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതത്തിലാണ് ഹൃദയം വെച്ചിരുന്നിരിക്കുന്നതെങ്കിൽ സംസാരത്തിൽ ഒരു അതിന്റെ പിന്നിൽ അത് കേട്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്കൊന്ന് ഉയർത്തി, കർത്താവേ ഞാൻ എന്താ പറയേണ്ടത് എന്ന് മൗനമായിട്ടൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നതിന് ശേഷം നമ്മൾ മറുപടി പറയുമെങ്കിൽ ആ സംസാരം വളരെ വ്യത്യസ്തമായ ഒരു സംസാരമായിരിക്കും. അതേസമയം അങ്ങനെ ചെയ്യാതെ നമ്മൾ വന്നപ്പാടിന് അങ്ങ് മറുപടി പറഞ്ഞു പോയാൽ, അവനെ കുറിച്ച് ഇവിടെ ശലോമോൻ എന്താ പറഞ്ഞത്, അവൻ ഏറ്റവും വലിയ ഫൂളാണെന്നാണ്. അതിനെ ഇവിടെ പറഞ്ഞത് മൂഢനെ കുറിച്ച് അവനേക്കാൾ പ്രത്യാശയുണ്ട്, ഒരു ഫൂളിനെ കുറിച്ച് ഒരു മൂഢനെ കുറിച്ച് പിന്നെയും പ്രത്യാശയുണ്ട്. ഇവനപ്പം മൂഢനേക്കാൾ മൂഢൻ, മണ്ടൻ, തിരുമണ്ടൻ എന്ന് പറയും. പ്രിയപ്പെട്ടവര്, നിങ്ങൾ ആരും തിരുമണ്ടന്മാരാകാൻ ആഗ്രഹം ഉള്ള ആളുകളല്ല എന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തെ, തിടുക്കപ്പെട്ടുള്ള സംസാരങ്ങളെ, ആ കാര്യത്തിൽ ഒരു നിയന്ത്രണം. യാക്കോബ് നാവിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു ഒരു ചെറിയ തീയ, പക്ഷെ അതെന്താ ചെയ്യും, വലിയ കാട് കത്തിച്ചു തരും. ശരിയല്ലേ? ഒരാൾ അലക്ഷ്യമായിട്ട് ഇട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളിയ, അയാൾ വലിച്ചെറിഞ്ഞ ഒരു തീപ്പെട്ടിക്കൊള്ളിയ, അതിൽ നിന്നാണ് എന്ത് പറ്റിയത്, ഈ കാട് മുഴുവൻ വെന്തുപോയത്. ഒരു കൊച്ചു തീ എത്ര വലിയ കാട് കത്തിക്കും. എന്നിട്ട് യാക്കോബ് എന്താ പറയുന്നു, നാവും ഒരു തീ തന്നെ, നാവും ഒരു തീ തന്നെ. ഒരു സ്ത്രീ വിരോധി ഒരിക്കലൊരു ആ വാക്യത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നാവും, അയാൾ വായിച്ച നാവും ഒരു തീ തന്നെ, ഒരു തീ. സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെയല്ല, നാവും ഒരു തീ തന്നെ. നാവും എന്താണ്, ഒരു തീയാണ്, തീയാണ്, തീയാണ്. നമ്മള് പല കാര്യങ്ങളും വലിയ വലിയ കാട് കത്തിച്ചിട്ടുള്ളത് എന്താ, ഒരു കൊച്ചു തീയ, ഒരു കൊച്ചു വാക്ക്. പ്രിയപ്പെട്ടവരെ, വാക്കിൽ ബന്ധപ്പാടില്ലാത്തവരായിട്ട് നമുക്ക് നിൽക്കാം, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിട്ട് നിൽക്കാം. കാരണം ദൈവമേ, എന്റെ വായിലെ വാക്കുകൾ നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. 2018 സംബന്ധിച്ചിടത്തോളം 17 കടന്നുപോയി. നമ്മൾ നമ്മുടെ മഠേത്തരത്തിൽ, നമ്മുടെ മണ്ടത്തരത്തിൽ പല വാക്കുകൾ പറഞ്ഞു, പലതും പല വൻകാടുകൾ കത്തിക്കുകയും കളഞ്ഞു. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. എന്നാൽ 2018 നമുക്ക് തരുന്നെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരാകാം. വാക്കുകൾ 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 വെറുതെ അങ്ങ് പറയരുത്. കേട്ട് അതൊന്ന് ഡൈജസ്റ്റ് ചെയ്ത് ദൈവത്തോടൊരു വാക്ക് അഭിപ്രായം ചോദിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്, നല്ലതാണ്. നമുക്ക് 19 സങ്കീർത്തനത്തിലേക്ക് മടങ്ങി പോകാം. സംസാരത്തെ കുറിച്ച് മാത്രമല്ലല്ലോ, ചിന്തകളെ കുറിച്ചും പറയുന്നുണ്ട്. എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും. ഹൃദയത്തിലെ ധ്യാനം അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. കേവലം ഒരു ചിന്തയല്ല അത്. കേവലം ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതിനെ നമുക്ക് ചിലപ്പം തടയാൻ ഒത്തന്ന് വരികയില്ല. നമ്മൾ നടന്നു പോകുന്ന ഒരു കാര്യം കാണുന്നു, ഒരു ചിന്ത വരുന്നു, ഒരു ഫ്ലാഷ് പോലെ ഒരു പാപ പ്രലോഭനത്തിന്റെ തന്നെ ഒരു ചിന്ത വരാം. പക്ഷെ ആ ചിന്ത എപ്പോഴാണ് അത് പാപമാകുന്നത്? പാപമാകുന്നത് നമ്മള് അത് പിന്നെയും പിന്നെയും അതിനെ, ആ പാപകരമായ ആ ചിന്തയോട് നമ്മുടെ ഹൃദയം യേശു പറഞ്ഞ് നമ്മൾ അതിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് നമ്മൾ അതിനെ ഹൃദയത്തിൽ താലോലിച്ച് അതിന് സമ്മതം കൊടുക്കുമ്പോഴാണ് ആ പാപകരമായ കേവല ചിന്ത എന്തായി പോകുന്നത്, പാപമായി തീരുന്നു. ഇത് തിരിച്ചറിയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. നിങ്ങൾ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു കാര്യം വന്നു, പക്ഷേ അത് അതിൽ തന്നെ പാപമല്ല, പക്ഷെ അതിനെ ഹൃദയത്തിന് താലോലിച്ച് സ്വീകരിച്ച് അതിന് ഹൃദയം കൊണ്ട് സമ്മതം കൊടുത്താൽ അത് പാപമായിട്ട്. ഒരു ദൈവഭക്തൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് വഴിയിലൂടെ നടന്നു പോകുമ്പോ, ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്, വഴിയിലൂടെ നടന്നു പോകുമ്പോ പക്ഷികൾ നമ്മുടെ തലയ്ക്ക് വീഴെ ഇവിടെ പറക്കുന്നത് നമുക്ക് തടയാൻ ഒക്കെയല്ല. എന്നാൽ പക്ഷികൾ നമ്മുടെ തലയിൽ കൂട് കൂട്ടുന്നത് നമുക്ക് തടയാൻ കഴിയും ഇല്ലേ? ഒരു കേവല ചിന്ത ഒരു പക്ഷി പറക്കുന്ന പോലെ പറന്നു പോകുന്നത് നമുക്ക് ചിലപ്പോൾ തടയാൻ കഴിയുമെന്ന് വരികയില്ല. പക്ഷേ ആ പക്ഷി വന്ന് നമ്മുടെ തലയില് തലമുടിയിൽ ഒരു കൂട് കൂട്ടി, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മുടിയില് പല ഫാഷൻ ഉണ്ടായിരുന്നു. അന്ന് പുരുഷന്മാരുടെ ഇടയിലെ ഒരു ഫാഷൻ കുരുവിക്കൂട്, കുരുവിക്കൂട് എന്നൊരു ഫാഷനായിരുന്നു, കുരുവിയുടെ കൂട് പോലെ. സഹോദരൻ, ഈ പാപകരമായ ചിന്ത നിന്റെ തലയിൽ ഒരു കുരുവിക്കൂട് ഉണ്ടാക്കാൻ നീ സമ്മതിക്കരുത്. ഒരു കുരുവി തലയിൽ കൂടെ പറന്നു പോകട്ടെ, നമുക്ക് ഒഴിവാക്കാൻ ഒക്കെയില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, അത് നമ്മുടെ ഹൃദയത്തിൽ അടയിരിക്കുമ്പോൾ, അതിനെ താലോലിക്കുമ്പോൾ അതെന്തായി തീർന്നു? അത് മെഡിറ്റേഷനായി തീർന്നു, ധ്യാനമായി തീർന്നു. അങ്ങനെയുള്ള ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. കർത്താവിന്റെ ഒരു വാക്ക് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം ചിന്തയെക്കുറിച്ചുള്ള കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം നമുക്ക് നോക്കാം. 12-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം, അതിന്റെ 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ അതിന്റെ പുറകോട്ട് പോകുമ്പോഴോ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെ സംസാരത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലോ 34-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം നോക്കുക. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നു. കണ്ടോ, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഹൃദയത്തെ, ഹൃദയത്തിലെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. കാരണം ഹൃദയത്തിലെ ചിന്തകളിൽ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് കവിയുന്നതാണ് വായ പലപ്പോഴും സംസാരിക്കുന്നത്. സവിശ്വാക്യത്തിലേക്ക് വരുമ്പം വളരെ മനോഹരമായ ഒരു വാക്യം 23-ാമത്തെ അധ്യായത്തിലെ കാണാനായിട്ട് കഴിയും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ നമ്മളായിത്തീരും എന്ന് പറയുന്നതാണ് സദൃശ്യവാക്യം 23-ാമത്തെ വാക്യം. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകും. As a man thinketh in his heart എന്നാണ് നമ്മൾ അവിടെ കാണും. ഒരുവൻ മനസ്സില് ഹൃദയത്തില് എന്ത് കണക്ക് കൂട്ടുമോ അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുമോ ആ ചിന്തകൾ പോലെ അവനായിത്തീരും. ഇത് ഇന്നൊരു ഇംഗ്ലീഷിലൊരു പഴമതി പോലെ ആയിട്ടുണ്ട്. ഒരുവന്റെ ചിന്തകളാണ് അവനെ ഷേപ്പ് ചെയ്യുന്നത്. അവൻ എന്തായി തീരുന്നത് അവന്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഈ സദൃശ്വാക്യം 23-ാമത്തെ വാക്യമാണ്. ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുമോ ആ ചിന്തിക്കുന്ന മട്ടിലായി തീരും. കർത്താവ് അതറിഞ്ഞുകൊണ്ട് പറയുന്നു, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കും. നീ നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കണം. 21-ാമത്തെ അധ്യായത്തില് നമുക്ക് പലപ്പോഴും നമ്മുടെ വഴികള് ചൊവ്വായിട്ട് തോന്നും, എന്നാൽ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്നൊരു വാക്യം കാണാം. 21-ാമത്തെ വാക്യം, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷെ സംസാരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ്. കാരണം സംസാരം പോലും ചിന്തയിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ചിന്തകളിൽ തെറ്റൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഇവിടെ കണ്ട 23-ാമത്തെ കണ്ടിൽ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ വഴികൾ എങ്ങനെയായിരിക്കുന്നു, ദൈവത്തിന് അത് പ്രസാദകരമായിരിക്കുമോ, നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിനക്ക് പ്രസാദകരമായ ചിന്തകളാണോ വരുന്നത്? ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ അത് ചൊവ്വായിട്ട് എനിക്ക് തോന്നും. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം അതിനെ ഹൃദയത്തെ തൂക്കി നോക്കുമ്പോൾ, ഹൃദയത്തിലെ ചിന്തകളെ തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണ്? അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുമോ?
നമുക്ക് ആ 19-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. ആ 19-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒടുവില് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യത്തിൽ അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. അട്ടെ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകള് ഏത് തരത്തിലുള്ള ചിന്തകളായിരിക്കും? ഇവിടെ ഈ 14-ാമത്തെ വാക്യത്തിൽ ദാവീദ് എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്ന് ദൈവത്തെ സംബോധന ചെയ്യുന്നിടത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും വരാവുന്ന രണ്ടു തരം ചിന്തകളെ കുറിച്ചുള്ള സൂചന അവിടെ വരുന്നുണ്ട്. എന്തൊക്കെയാണത്? എന്റെ പാറ, എന്റെ വീണ്ടെടുപ്പുകാരൻ. ദൈവത്തെ ദാവീദ് അങ്ങനെയാ സംബോധന ചെയ്യുന്നത്, എന്റെ പാറ. പാറ എന്തിനെ കാണിക്കുന്നു? പാറ സുരക്ഷിതത്വത്തെ കാണിക്കുന്നു. പാറയിൽ കാൽ ചവിട്ടിയാൽ വഴുതിപ്പോവുകയില്ല. നമ്മള് 40-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ തന്നെ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നാശകരമായ കുഴിയിൽ, അതിന്റെ 2-ാമത്തെ വാക്യം, 40-ാം സങ്കീർത്തനം 2-ാം വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പൊ പാറ, എന്റെ പാറ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, മൈ റോക്ക്, എന്റെ പാറ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദൈവത്തിൽ എനിക്ക് സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിലല്ലാതെ വേറെങ്ങും എനിക്ക് സുരക്ഷിതത്വം ഇല്ലെന്നും അത് വ്യക്തമാക്കുന്നു. കാരണം 40-ാമത്തെ സങ്കീർത്തനത്തെ നമുക്ക് ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അവ കുഴഞ്ഞ ചേറ്റാണ്, ചേറാണ്, നാശകരമായ കുഴിയാണ്. നമ്മൾ മറ്റെന്തെങ്കിലും നമ്മുടെ കാലുകളെ വെച്ചാൽ അത് പിന്നെയും കീഴോട്ട് കീഴോട്ടേ പോവുകയുള്ളു. യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വം ഈ പാറയായ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ദാവീദ് അത് തന്റെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദാവീദ് ജീവിതത്തിന്റെ നല്ല ഭാഗം യൗവനകാലം പലതും ആ വനാന്തരങ്ങളിലും മരുഭൂമിയിലുമാണ് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചപ്പം പലവിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം, അല്ലെങ്കിൽ മനുഷ്യരുടെ തന്നെയുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ, ഇതിനൊക്കെ എതിരെ താൻ എവിടെയായിരിക്കും അഭയം പ്രാപിച്ചിരിക്കുക? പാറമേലാണ്. ഒന്നുകിൽ പാറയുടെ വിള്ളല്, ഗുഹ. ഗുഹ എന്ന് പറയുന്നത് പാറയുടെ തന്നെ ഒരു വിള്ളലാണല്ലോ. ദാവീദ് ഗുഹയിൽ പാർത്തു. അങ്ങനെ പാർത്തപ്പോ തന്നെ തേടി വന്ന ശൗല് ആ ഗുഹാമുഖത്തിരുന്നതും അകത്തുള്ള ഗുഹയിൽ നിന്ന് ദാവീദ് ഇറങ്ങി വന്നതും ഒക്കെ നമുക്കറിയാം. ദാവീദിന്റെ ജീവിതത്തിൽ പാറ എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷിതത്വതയാണ് കാണിക്കുന്നത്. അതേസമയം കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഒരു സുരക്ഷിതത്വമില്ല, പാറയിൽ നിന്നാൽ. എന്നിട്ട് ദാവീദ് തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, ദൈവമേ നീയാണ് എന്റെ പാറ, നീയാണ് എന്റെ പാറ, നീയാണ് എന്റെ സുരക്ഷിതത്വം. ഇവിടെ എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ പാറ എന്ന ആ ഒരൊറ്റ വാക്ക് സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ആ ബോധ്യങ്ങളിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവര്, ദൈവത്തിന് പ്രസാദകരമല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും വരുന്ന ചിന്തകൾ എന്താ? ആ ചിന്തകള് പലതും പേടിയുടെ ചിന്തകളാണ്, ഭയത്തിന്റെ ചിന്തകളാണ്, എനിക്കാരുമില്ല എന്നുള്ള ചിന്തകളാണ്, എന്നെ കരുതാൻ ആരുമില്ല, എന്റെ കാര്യം നോക്കാൻ ആരുമില്ല എന്നുള്ള പരാതിയുടെ ചിന്തകളാണ്. എന്തുകൊണ്ടാണ് ഈ ഭയവും പരാതിയും പിറുപിറുപ്പും എനിക്കാരുമില്ലെന്നുള്ള പരിവേദനവും ഒക്കെ എവിടെ നിന്നാ വരുന്നത്? സുരക്ഷിതത്വമില്ലായ്മയിൽ നിന്നാണ് വരുന്നത്. ദൈവം നമ്മുടെ പാറയായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നാൽ, വളരെ ആഴത്തിൽ വന്നാൽ, നമുക്ക് എന്തുണ്ടാകുകയില്ല? നമുക്ക് പിന്നെ ഭാവിയെ കുറിച്ചുള്ള ഒത്തിരി പേടികൾ ഉണ്ടാകുകയില്ല. എന്റെ കാര്യം എങ്ങനെയാകും? കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാകും? സഭയുടെ കാര്യം എങ്ങനെയാകും? ഒത്തിരി പേടികളാണ് ആളുകളെ നയിക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പൊ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തുണ്ട്? നമുക്കൊരു പാറയുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്. ആരോഗ്യം, പ്രായമാകുമ്പോൾ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ മുന്നോട്ട് നോക്കുമ്പോൾ അയ്യോ എങ്ങനെ കടന്നു പോകും. ചില പ്രായമായവർ പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്, വേറെ പ്രാർത്ഥിക്കണം, ആരെയും രക്ഷപ്പെടുത്താതെ അങ്ങ് പോകണം. അതേ ആരെ രക്ഷപ്പെടുത്തരുത്, കടന്നു പോകരുത്. സഹോദര സൗരി, നീ ഈ കിടക്കുന്നതൊക്കെ നീ ആണോ? തമ്പുരാൻ അറിയാതെ വല്ലതും സംഭവിക്കുമോ? അപ്പോ പ്രായമാകുന്ന പലരുടെയും ചിന്തകൾ നോക്കുക, തന്നെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ചിന്തകൾ നോക്കുക. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയുന്നു. പണ്ട് നമ്മൾ ഈ കയറ്റം ഓടിക്കയറിയാൽ നമ്മൾ അടക്കുകയില്ല, പക്ഷെ ഇപ്പം നമ്മൾക്ക് ഓടിക്കയറാനൊക്കുകയില്ല, പതുക്കെ നടന്നേ കയറാനൊക്കും. എന്നാലും അവിടെ ചെന്ന് 2 മിനിറ്റ് ബസ് വരുന്നോ എന്ന് നോക്കുന്ന മട്ടൊക്കെ കാണിച്ച് നമ്മൾ 2 മിനിറ്റ് അവിടെ നിൽക്കുന്ന എന്തിനാ? ഈ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയാ, മറ്റൊരാൾക്ക് അത് തോന്നാതിരിക്കാൻ വേണ്ടി. കണ്ടോ, പ്രായമാകുന്നു പ്രായമാകുന്നു, ശരീരത്തിന്റെ ക്ഷീണം വരുന്നു. കടത്തി പോകുമോ, ഭാരമായി പോകുമോ, കുഞ്ഞുങ്ങൾക്ക് ഭാരം, എന്തെല്ലാം പേടിപ്പിക്കുന്ന ചിന്തകളാ വരുന്നത്. എന്താ വേണ്ടത് സഹോദര സഹോദരി, എന്താ വേണ്ടത്? കേവലം അങ്ങനെ ഒരു ചിന്ത വന്നോട്ടെ, അത് അതിൽ തന്നെ ഒരു തെറ്റല്ല, പക്ഷേ ആ ചിന്ത വരുമ്പോ എന്ത് വേണം? എനിക്കൊരു പാറയുണ്ട് എന്ന് ഓർത്തോ, എന്റെ കാലെ ഇവിടെ ഈ കുഴഞ്ഞ ചേറ്റിൽ ഇതിൽ ഇങ്ങനെ പിന്നെയും പിന്നെയും ഓ കടന്നു പോകുമോ, ഇങ്ങനെ ചിന്തിച്ച് ഞാൻ വിഷമിക്കുകയില്ല, എനിക്കൊരു പാറയുണ്ട് എന്ന് നമ്മൾ പറയണം. സുരക്ഷിതത്തെയാണ് അത് കാണിക്കുന്നത്. കണ്ടോ, ആ പാറ എന്നൊരൊറ്റ വാക്ക്, ആശ്രയത്വം ഇല്ലാത്ത ഭയത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിനെതിരെ നിൽക്കേണ്ടതിനെ കുറിച്ച് നമുക്കൊരു സൂചന നൽകുന്നുണ്ട്. രണ്ടാമത് ദാവീദ് ദൈവത്തെ എന്താ വിളിക്കുന്നത്? എന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ. വീണ്ടെടുപ്പുകാരൻ, റെഡീമറാണ്, എന്നെ രക്ഷിച്ച്, രക്ഷിക്കുക മാത്രമല്ല എന്നെ വീണ്ടെടുക്ക്. ആ വാക്ക് കാണിക്കുന്നത് ഒരിക്കൽ രക്ഷിച്ചു പിന്നെ നഷ്ടമായി പോയി, അവിടെ നിന്ന് വീണ്ടും എഗൈൻ വീണ്ടും രക്ഷിക്കുന്നതാണ് വീണ്ടെടുപ്പുകാരൻ. ദൈവത്തെ ദാവീദ് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അവനെ ചെറുപ്പത്തിൽ തന്നെ തെരഞ്ഞെടുത്തു, തന്റെ ജനത്തെ ഭരിക്കാനായിട്ട് ദൈവത്തിന്റെ ദാസനായിട്ട് ദാവീദിനെ നിയമിച്ചു, ശൗലിന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചു. ഇതെല്ലാം ശരിയായിരിക്കുമ്പോ തന്നെ അവന്റെ ജീവിതത്തിൽ ദൈവം വിളിച്ച വിളി നിൽക്കാതെ പുറകോട്ട് പോയ, പിന്മാറ്റത്തിൽ വീണുപോയ ചില രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നെന്ന് പറയുന്നത്, ദൈവത്തെ വിശ്വസിക്കാതെ തന്റെ ജനത്തെ എണ്ണി അവരുടെ എണ്ണം എടുത്ത് അതിൽ പുകഴാനായിട്ട് താൻ ശ്രമിച്ചപ്പോ അതിന്റെ മേലെന്ത് വന്നു? ദൈവത്തിന്റെ ന്യായവിധി വന്നു. രണ്ടാമതൊരു രംഗം നമ്മൾ ഓർക്കുന്നുണ്ട്, ഒരു തന്റെ തനിക്ക് വേണ്ടി തന്റെ സേനയില് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഊരിയാവിനെ ശതിച്ചു കൊന്നിട്ട് അവന്റെ ഭാര്യ ബേത്ഷേബയെ ചതിയിൽപ്പെടുത്തി അവൻ സ്വന്തമാക്കിയ ഒരു രംഗത്ത് ദൈവം ചെയ്തിട്ടുണ്ട്, വളരെ ഗൗരവമായിട്ട് അവനോട് ഇടപെട്ടിട്ടുണ്ട്. 2 ചുമലില് നമ്മൾ ആ ഭാഗം കാണുന്നുണ്ടല്ലോ, 2 ചുമല് 12-ാം അധ്യായത്തിലാണ്. അവിടെ ദാവീദ് അങ്ങനെ ഒരു തന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായം എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. ആ രംഗം ഉണ്ടായപ്പോഴ് ദാവീദ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ദാവീദിനെ രക്ഷപ്പെടുത്തിയ ഒരു കാര്യം എന്താ? നാഥാൻ പ്രവാചകൻ വന്ന്, ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങളെ വീട്ടിൽ പോയി 2 ചുമലില് 12-ാം അധ്യായം വായിച്ചാൽ അത് വ്യക്തമാകും. നാഥാൻ പ്രവാചകൻ വന്ന് അവന്റെ പാപത്തെ അവനെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനെന്ത് ചെയ്തു? അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവൻ സമ്മതിച്ച് ആ വലിയ രാജാവ് തന്നെ തന്നെ ചെറുതാക്കി. അതിന്റെ മുമ്പാകെ ദൈവവചനത്തിന് മുൻപാകെ ദൈവവചനവുമായിട്ട് വന്ന ആ കൊച്ചു നാഥാൻ എന്ന് പറഞ്ഞ പ്രവാചകന് മുൻപാകെ തന്നെ തന്നെ വിനയപ്പെടുത്തി താൻ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഉടനെ തന്നെ അതിനോട് ചേർന്ന് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നവൻ പറഞ്ഞു. പറഞ്ഞു ഉടനെ തന്നെ നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. നാഥാനോട് ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ പറക, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല എന്ന് പറഞ്ഞ് അവനെ ഉറപ്പിക്കേ. കണ്ടോ, അവിടെ നമ്മൾ ദൈവത്തെ എന്തായിട്ട് കാണുന്നു? വീണ്ടെടുപ്പുകാരനായിട്ട് കാണും, റെഡീമറായിട്ട് കാണും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ രണ്ടാമത് വരാവുന്ന പല ചിന്തകൾ, ആദ്യത്തെ ചിന്തകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അരക്ഷിത ബോധത്തിന്റെ ചിന്തകൾ, ദൈവത്തിൽ ശരണപ്പെടുക, പാറയായ ദൈവത്തിൽ ശരണപ്പെടുക. രണ്ടാമത് വരാവുന്ന ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ തന്നെ വന്ന തോൽവികൾ, ദൈവത്തെ നമ്മൾ പരാജയപ്പെടുത്തിയ രംഗങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വന്ന പരാജയങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെ പിശാച് പലപ്പോഴും കൊണ്ടുവരും. നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് അനുതപിച്ചതായിരിക്കും. അനുതപിച്ചു കഴിഞ്ഞ് ദൈവം നമ്മളെ വീണ്ടും വീണ്ടെടുത്തതാണ്, വീണ്ടും നമ്മളെ രക്ഷിച്ചതാണ്, റെഡീമറാണ് ദൈവം. പക്ഷെ ആ ഒരു ബോധ്യമില്ലാതെ പിന്നെയും പിന്നെയും അലട്ടലിന്റെ ചിന്തകൾ പിശാച് കൊണ്ടുവരുമ്പോ ആ ചിന്തകളിൽ അഭിരമിച്ച് അതിനങ്ങ് കീഴടങ്ങി, അയ്യോ എന്നെ കൊണ്ട് നീ ഒന്നിന് കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനങ്ങ് കീഴടങ്ങി കൊടുക്കല്ലേ, മറിച്ച് എന്ത് വേണം, ദൈവത്തെ എന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് കാണണം, പാറയായിട്ട് കാണണം, വീണ്ടെടുപ്പുകാരനായിട്ടും ദൈവത്തെ കാണണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നീണ്ട വർഷങ്ങൾ മുന്നോട്ടുണ്ട്. അങ്ങനെ പോകുമ്പോ എവിടെയും ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ദാവീദിനെ കണ്ടോ, ദാവീദ് അവിടെ സ്വയം ന്യായീകരിച്ചില്ല, ഞാൻ അങ്ങനെ ചെയ്തത് ഇന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, ബേത്ഷേബയുടെ ഭാഗത്തും തെറ്റുണ്ട്, ഇങ്ങനൊന്നും ഒരു വാക്കും പറഞ്ഞില്ല. ശരിക്കും അനുഗമിക്കുന്ന ഒരാൾ എന്ത് ചെയ്യില്ല, സ്വയം ന്യായീകരിക്കുകയില്ല, മറ്റൊരാളെ കുറ്റം പറഞ്ഞില്ല. ഒരാള് അതിന് ചില ന്യായങ്ങൾ പറയുകയാണെന്നിരിക്കട്ടെ, അപ്പോ ഓർത്തോണം ഇദ്ദേഹത്തിന്റെ അനുതാപം എന്തല്ല, പൂർണ്ണമായ ഒരു അനുതാപമല്ല. പൂർണ്ണമായ അനുതാപം ദാവീദിൻ ഇവിടെ ഉണ്ടായപ്പോ ദാവീദ് എന്ത് പറയുന്നു, ഒരാളെയും കുറ്റം പറയുന്നില്ല, എന്നിട്ട് താനെ പറയുന്നു, ഞാൻ വേറൊരാളല്ല ഇതിന് ഉത്തരവാദിത്തം, ഞാൻ മാത്രം, എന്നിട്ട് ഞാനീ ചെയ്ത പാപം ഊരിയാവിനോട് ചെയ്ത ഒരു പാപമല്ല, ബേത്ഷേബയോട് ചെയ്ത ഒരു പാപമല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ചെയ്ത ഒരു പാപമല്ല, ഞാൻ ദൈവത്തോട് തന്നെ പാപം ചെയ്തു. കണ്ടോ, ഒരു ന്യായീകരണമില്ലാതെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു ന്യായീകരണമില്ലാതെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവിന്റെ അടുത്ത് എന്നാൽ ഒന്ന് യോഹന്നാൻ 1:7 വാക്യം, കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ രക്തത്താലുള്ള കഴുകല് പ്രാപിക്കുക. അങ്ങനെ കഴുകല് പ്രാപിച്ച് കർത്താവിനെ വീണ്ടെടുപ്പുകാരനായിട്ട്, റെഡീമറായിട്ട്, രക്ഷകനായിട്ട് വീണ്ടും അറിയുന്ന ഒരു ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് പിശാച് പിന്നെയും കുറ്റപ്പെടുത്തലിന്റെ ചിന്തകൾ കൊണ്ടുവന്നാൽ അതിനോട് യോജിക്കല്ലേ, അതിനെ തള്ളിക്കളയണേ, അതിന് പകരം ശരിയാണ് എനിക്കങ്ങനെ പാളിച്ച വന്നുപോയി, എനിക്ക് തെറ്റ് വന്നുപോയി എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അനാരോഗ്യകരമായി ചിന്തിച്ച് ദൈവത്തിനായിട്ട് പ്രവർത്തിക്കാനായിട്ടും ദൈവത്തിനായിട്ട് ജീവിക്കാനുമുള്ള ഒരു ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. എന്നാൽ പത്രോസിന്റെ ലേഖനത്തെ നമ്മൾ എന്ത് വായിക്കുന്നു, അതിനെക്കുറിച്ച് ആരോഗ്യകരമായ ഒരു ഓർമ്മ നമുക്കുണ്ടാകും. അല്ലാത്തവനെന്താ, ഹൃസ്വദൃഷ്ടിയുള്ളവന്, എനിക്കും ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആരോഗ്യകരമായ, കുറ്റപ്പെടുത്തലില്ലാത്ത ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. എന്തിനാണത്? അത് നമ്മളെ കൂടുതൽ വിനയത്തിൽ സൂക്ഷിച്ചു, അത് നമ്മളെ മറ്റൊരാൾ അതേ തെറ്റ് ചെയ്യുമ്പോൾ അയാളോട് കരുണ കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം, എന്നാൽ കുറ്റപ്പെടുത്തുന്ന അതിന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കണ്ടോ, നമ്മുടെ ഹൃദയത്തിലെ ജ്ഞാനത്തെ കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ അവിടെ വന്നത്. നമ്മുടെ ഹൃദയത്തിലെ പിന്നീട് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? പലപ്പോഴും പല തരത്തിലുള്ള ചിന്തകൾ, നമ്മളെ കുറിച്ച് തന്നെയുള്ള നിഗളത്തിന്റെ ചിന്തകൾ വരെ നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നത്. സദൃശവാക്യം 26:12 വാക്യം കണ്ടോ, തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന ഒരു മനുഷ്യനെ നീ കാണുന്നുവോ, അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഇതുപോലെ നമ്മൾ മുമ്പേ ഒരു വാക്യം വായിച്ചു, എന്താണ്, വാക്കിൽ ബദ്ധപ്പാടുള്ള ഒരു മനുഷ്യനെ കാണുന്നുണ്ടോ, അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂഢനെ കുറിച്ച് പ്രത്യാശയുണ്ട്. അതിന്റെ രണ്ടാം ഭാഗം ഒരുപോലെ, ആദ്യം അത് പറഞ്ഞപ്പം അത് സംസാരത്തെ കുറിച്ചായിരുന്നു. ഇപ്പൊ പറഞ്ഞത് എന്ത്? എന്താ? ചിന്തയെക്കുറിച്ചാണ്. ഈ മനുഷ്യൻ എന്താ എന്ത് പറഞ്ഞില്ല? ഞാന് ആളൊരു ജ്ഞാനിയാണ് എന്ന് പറഞ്ഞില്ല. പറഞ്ഞില്ല. അയാൾക്ക് എന്ത് പറ്റിയതേ ഉള്ളൂ? അയാൾക്ക് അങ്ങനെ തോന്നിയതേ ഉള്ളൂ. നമുക്കങ്ങനെ തോന്നാറുണ്ടോ പ്രിയപ്പെട്ടവര്? ഇത് വേറെ വല്ലവരുടെ കാര്യമാണോ അതോ നമുക്കും ഇങ്ങനൊക്കെ തോന്നാറുണ്ടോ? നമുക്ക് തോന്നുക, ഒരു കാര്യം ഒരു സഹോദരൻ ഒരു രീതി ചെയ്തു, നമ്മൾ തോന്നുക ഞാൻ ഏതായാലും ഞാൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല, ഞാൻ ആരാ മോൻ, നമുക്കങ്ങനെ തോന്നുക. ഞാനേ തനിക്ക് തന്നെ ജ്ഞാനിയായിട്ട് തോന്നുക. നിഗളത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ ഒരുവനെ മൂഢൻ എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിഗളത്തിന്റെ ചിന്തകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുവൻ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ അവനായിത്തീരും. നമ്മൾ നിഗളത്തിന്റെ ചിന്തകളെ താലോലിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആരായിത്തീരും? നിഗളിയായിത്തീരും. അതിനു പകരം നമ്മൾ താഴ്മയുടെ ചിന്തകളെ, വിനയത്തിന്റെ ചിന്തകളെ നമ്മൾ ഹൃദയത്തിൽ താലോലിച്ചാൽ നമ്മൾ മനസ്സിലെന്ത് കണക്ക് കൂട്ടുന്നോ അതുപോലെ ആയി തീരുമെങ്കിൽ, താഴ്മയുടെ ചിന്തകളെ ഹൃദയത്തിൽ താലോലിച്ചാൽ നമ്മൾ താഴ്മയുള്ളവരെ ആയിട്ട് മാറാമല്ലോ. പ്രിയപ്പെട്ടവരെ, നിഗളത്തിന്റെ ചിന്തകളാണ്. ഈ നിഗളത്തിന്റെ ചിന്തകളെ ഒഴിവാക്കണം, ഒഴിവാക്കണം. അതെങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് ഒക്കുന്നത്? യഥാർത്ഥത്തില് ഈ നിഗളത്തിന്റെ ചിന്തകൾ നമുക്ക് തന്നെ നമ്മൾ ജ്ഞാനിയായിട്ട് തോന്നുമ്പോൾ അത് ശരിയാണോ? അല്ല. ഒരു രംഗത്ത് ദൈവം കൃപ തന്നു, നമ്മൾ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അതേസമയം തന്നെ മറ്റു 100 രംഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മടയത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് ആരോഗ്യകരമായ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണിച്ച മടയത്തരങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ഒരു ഓർമ്മ സൂക്ഷിച്ചാൽ നമ്മളെ നിഗളത്തിൽ നമ്മൾ പിന്നെയും പിന്നെയും, ഞാനാണ് അങ്ങനെ ചെയ്യല, ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ, ഞാൻ ആരാണ്, ഞാൻ, ഇങ്ങനെയുള്ള നിഗളത്തിന്റെ ചിന്തകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം നമ്മൾ സത്യമായ ഒരു കാര്യമല്ല നമ്മൾ ഹൃദയത്തിൽ താലോലിക്കുന്നത്. ജ്ഞാനിയാണെന്ന് അവൻ ചിന്തിക്കുന്നു സത്യത്തിൽ, പക്ഷെ അവൻ ജ്ഞാനിയാണെന്നാണോ സവിശ്വാസകരം പറയുന്നത്? അല്ല, അവൻ മൂഢനാ. മൂഢനാന്ന് തന്നെയല്ല, മൂഢനേക്കാൾ വലിയ മൂഢനാന്നാ പറഞ്ഞു. അപ്പൊ അവന്റെ ശരിക്കുള്ള പൊസിഷൻ എന്താ? ശരിക്കുള്ള പൊസിഷൻ അവനൊരു തിരുമണ്ടനാണെന്നുള്ളതാണ് അവന്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം. പക്ഷെ അവൻ ചിന്തിച്ചേക്കുന്നത് എന്താ? ഞാന് ജ്ഞാനിയാണ്. നമുക്ക് നമ്മളെ കുറിച്ച് എപ്പോഴെങ്കിലും നിഗളത്തിന്റെ ചിന്തകൾ വരുമ്പോൾ ഈ വാക്യത്തിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മാത്രം പോരാ, അത് നമ്മുടെ ഹൃദയത്തിനും സൂക്ഷിച്ചാൽ നല്ലത്. നിഗളത്തിന്റെ ഒരു ചിന്ത വരുമ്പോൾ, അല്ല, നിഗളത്തിന്റെ ചിന്ത വരുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു മൂഢനെ കുറിച്ച് ഇതിനേക്കാൾ പ്രതീക്ഷയുണ്ട്. ഞാൻ നിഗളിക്കല്ലേ, ദൈവം എനിക്കൊരു കൃപ തന്നു, അതുകൊണ്ട് ആ കാര്യം അത്രത്തോളം ചെയ്യാൻ പറ്റി എന്നേ ഉള്ളൂ. സകലമാനവും സകല പുകഴ്ചയും സകല മഹത്വവും ദൈവമേ നിനക്ക് എന്നൊരു നന്ദിയുടെ വാക്ക് അതിനെ തുടർന്ന് നമുക്കുണ്ടാകും. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തില് എന്നൊരു വാക്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വായിച്ചല്ലോ, നിഗളത്തിന്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു വാക്യം. 5-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഈ അയ്യോ കഷ്ടം എന്ന് പറയുന്നത് എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് ചില നാട്ടുമ്പുറത്തൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ ആളുകൾ തമ്മിൽ കൂടി കാണാത്തതുകൊണ്ട് അങ്ങനെ ഞാനധികം കണ്ടിട്ടില്ല. പണ്ടൊക്കെ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അവർ മൂക്കേ വരല് വെക്കും, അയ്യോ കഷ്ടം, മൂക്കേ വരല് വെക്കും, അയ്യോ കഷ്ടം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കി നമ്മുടെ മൂക്കയിലൊന്ന് വരല് വെക്കുന്നത് നല്ലതാണ്. ആർക്കാകത്തോ? കണ്ണാടിയിൽ ആരെയാ കാണുന്നത്? നമ്മളെ തന്നെയാ കാണുന്നത്, മറ്റൊരാളെ തന്നെ. അയ്യോ കഷ്ടം. എന്താ? നിനക്ക് തന്നെ ജ്ഞാനിയായിട്ടും നിനക്ക് തന്നെ വിവേകിയായിട്ടും നീ നിന്നെ തോന്നുന്നെങ്കിൽ എന്തോ ചെയ്തോണം, ഒരു ചെറിയ എക്സസൈസാ. അങ്ങനെ എപ്പോഴെങ്കിലും നിഗളത്തിന്റെ ഒരു ചിന്ത വന്നാൽ സൗരയോട് പറയണ, സൗരി കണ്ണാടി കൊണ്ടുപോവാ, ആ ഒരു ചെറിയ എക്സസൈസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്യാൻ. കണ്ണാടി കൊണ്ട് പിടിച്ചേക്ക് നീ തന്നെ നിന്റെ മൂക്കേല് വിരൽ വെച്ചിട്ട് പറയണം, അയ്യോ കഷ്ടം. ആർക്കാ അയ്യോ കഷ്ടം? ഈ നിഗളിയായി എനിക്ക് അയ്യോ കഷ്ടം. അയ്യോ പ്രിയപ്പെട്ടവര്, നിഗളത്തിന്റെ ചിന്തകളെ താലോലിക്കല്ലേ. ദൈവം ഒട്ടും പൊറുക്കുന്ന ഒരു കാര്യമല്ല. പാപങ്ങൾ, പലതരം പാപങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും മാരകമായ പാപം ഏതാണ്? അത് നിഗളമാണ്.
കാരണം ആ ഒരു പാപം ഉണ്ടായപ്പോഴാണ് ലൂസിഫർ എന്ന് പറഞ്ഞ മനോഹര രൂപിയായ ഒരു ദൈവദൂതൻ ഒരു നിമിഷ നേരം കൊണ്ട് പിശാചായി തീർന്നത്. അതുകൊണ്ട് സെവൻ ഡെഡ്ലി സിൻസ് എന്ന് പറയുന്ന ബില്ലി ഗ്രഹാമിന്റെ പുസ്തകത്തിൽ ഞാൻ ഒരിക്കൽ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഏഴ് മാരക പാപങ്ങൾ ബില്ലി ഗ്രഹാമിന്റെ പുസ്തകം. അപ്പൊ ഒന്നാമത്തെ പാപം കൊലപാതകം, രണ്ട് വ്യഭിചാരം, മൂന്ന് മോഷണം, ഇങ്ങനെയായിരിക്കും ലിസ്റ്റ് എന്ന് വിചാരിച്ച് ആ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഷോക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. എന്താ ഒന്നാമത്തെ പാപം? സെവൻ ഡഡ്ലീസ്, ഏഴ് മാരക പാപങ്ങൾ, അതിലെ ഒന്നാമത്തെ പാപമായിട്ട് ബില്ലി ഗ്രഹം പറഞ്ഞിരിക്കുന്നത് എന്താ? നിഗളം എന്നതാണ്. കൊലപാതകമല്ല, വ്യഭിചാരമല്ല, മോഷണമല്ല, കള്ളം പറഞ്ഞതല്ല, നിഗളം. പ്രിയപ്പെട്ടവരെ, അത്രയും ഗൗരവമുള്ളതാണ്. നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താ? മറ്റുള്ളവരെ വിധിക്കുന്ന ചിന്തകൾ. നമുക്കാരെ മാത്രമേ വിധിക്കാനായിട്ടൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഭവന് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. നമുക്കാരെയെങ്കിലും വിധിക്കാൻ ദൈവം അനുമതി തന്നിട്ടുണ്ടോ? ഉണ്ട്. ഒരാളെ വിധിക്കാൻ അനുമതി തന്നിട്ടുണ്ട്. സഹോദരന്മാരെ വിചാരിക്കുന്ന ഭാര്യമാരെ വിധിക്കാൻ ദൈവം അനുമതി തന്നെ. സൗരന്മാര് വിചാരിക്കുന്ന ഭർത്താക്കന്മാരെ വിധിക്കാൻ അനുമതി തന്നു. അല്ല 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 അല്ല. നമുക്കാരെ വിധിക്കാം? നമ്മളെ തന്നെ വിധിക്കാം. ഒരാളെ മാത്രമേ വിധിക്കാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നുള്ളൂ. നമ്മളെ മാത്രം നമുക്ക് വിധിക്കാം എന്ന് തന്നെ അല്ല വിധിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. വിധിക്കണം, മറ്റൊരാളെ വിധിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. പത്തായിരുന്നു സുവിശേഷം ഏഴാം അധ്യായം പ്രാരംഭവാക്യങ്ങളിൽ ആ കാര്യം കാണുന്നുണ്ടല്ലോ. വേറൊരു ചിന്ത എന്ന് പറയുന്നത് കീഴടങ്ങാത്ത മത്സരത്തിന്റെ ചിന്തകളാണ്. മത്സരം എന്ന് പറയുന്നത് എന്താ? ദൈവമാക്കി വെച്ചിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾക്കെതിരെ ഉള്ള ഒരു പക്ഷെ നമ്മൾ പ്രവൃത്തിയിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു മത്സരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മത്സരത്തിന്റെ ചിന്തയെ നമ്മൾ താലോലിക്കുമ്പം നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവത്തിനെതിരെ തന്നെയാണ് മത്സരിക്കുന്നത്. റോമർക്കെതിരെ ലേഖനം 13-ാം അധ്യായം പ്രാരംഭവാക്യങ്ങൾ വായിച്ചു നോക്കുക. ദൈവമാണ് ഓരോ അധികാരങ്ങളെ വെച്ചേക്കും. അപ്പൊ ആ അധികാരങ്ങൾക്കെതിരെ നമ്മൾ മത്സരിക്കുമ്പോൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? ദൈവത്തിനെതിരെ തന്നെ മത്സരിക്കുന്നു. ദൈവത്തിനെതിരെ മത്സരിച്ചാൽ അങ്ങനെ ഒരാൾക്ക് പിന്നെന്താ? ഒരു വിധത്തിലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മത്സരത്തിന്റെ ചിന്തകളെ നമ്മൾ ഒഴിവാക്കണം. അത് വന്നാൽ ദൈവം എനിക്ക് മേലാക്കി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് എന്റെ മേൽ വെച്ചിരിക്കുന്ന ഒരു ബോസാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്റെ ഹൃദയത്തിലെ ചിന്തയും നിനക്ക് പ്രസാദകരമായിരിക്കണമെങ്കിൽ ഞാനൊരു മത്സരത്തിന്റെ ചിന്തയെ താലോലിക്കുകയില്ല. ചിലപ്പോൾ നമുക്ക് തോന്നുകയില്ലേ, ചിലപ്പോ നമ്മൾ വിചാരിക്കും ചില രംഗങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപ കിട്ടി, എന്നാൽ ചില രംഗങ്ങളിൽ നമുക്ക് അത്രയും കൃപ കിട്ടിയില്ല. ഇന്ന് നമുക്കൊരു കഴിഞ്ഞ ദിവസം ആ കാര്യം കൈകാര്യം ചെയ്യാൻ കൃപ കിട്ടി, ഇപ്പൊ കൃപ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ കൃപ കിട്ടാഞ്ഞത്? നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല? ഞാൻ കഴിഞ്ഞ തവണ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിന് മുമ്പാകെ വീഴാതെ നിന്നല്ലോ, ഇവിടെ ഒരു കൊച്ചു കാര്യത്തിന് മുമ്പ് വീണത് എന്താ? ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടത്. കൃപ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ചോർച്ച ഉണ്ടാകാവുന്ന ഒരു ദ്വാരം എന്ന് പറയുന്നത് മത്സരമാണ്. ഓ പ്രിയപ്പെട്ടവരെ, നമ്മള് നിലവിലുള്ള അധികാരങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് ആ പോലീസുകാരനെ അങ്ങനെ ചെയ്യണമായിരുന്നു. പോലീസുകാരനെ ആരാ വിശേഷിക്കുന്നത്? ദൈവമാണ് വിശേഷിക്കുന്നത്. നമ്മള് നിലവിലുള്ള അധികാരങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ ദൈവത്തോട് തന്നെയാണ് മത്സരിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ അങ്ങനെ നിലവിലുള്ള ചില അധികാരങ്ങളോട് മത്സരിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കൃപ ചോർന്നു പോയത്. ആ കൃപ ചോർന്നു പോയത് കൊണ്ടാണ് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ വന്നത്. നമുക്ക് ദൈവസന്നിധിയിലെ കേട്ട കാര്യങ്ങൾ, നമുക്ക് ദൈവസന്നിധിയിലെ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഹൃദയത്തിൽ കൊണ്ടുവരികയും ചെയ്യാം.